إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, സമ്പത്ത് ചെലവഴിക്കുക എന്നുള്ളത് സദഖയാണ്, വളരെ സുപ്രധാനമായ ഇസ്ലാമിലുള്ള ഇബാദത്താണ്, ഒരുപാട് ശ്രേഷ്ഠതകളുള്ള മഹത്തരമായ ഇബാദ. സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവർ അതുപോലെ തന്നെ ഉള്ളതുകൊണ്ട് കൊടുക്കാൻ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കണം. അതിനൊക്കെ വലിയ മഹത്വങ്ങളുണ്ട്, പുണ്യങ്ങളുണ്ട് എന്നുള്ളതൊക്കെ വിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസുകളും ധാരാളം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്പത്തിന് സാമ്പത്തികമായി ചെലവില്ലാത്ത ചില സദഖകളും പഠിപ്പിച്ചിട്ടുണ്ട്. സമ്പത്ത് ആവശ്യമില്ലാത്ത, പണം ആവശ്യമില്ലാത്ത ചില സദഖകളും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലായി പഠിപ്പിച്ചിട്ടുണ്ട്. സഹീഹായ ഹദീസുകളിൽ ചില കർമ്മങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്രകാരമായിരിക്കും, സദഖ എന്ന രൂപത്തിൽ. വ്യത്യസ്തമായ ഹദീസുകൾ ആ വിഷയത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇപ്രകാരമാണ്: തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ. നീ നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ സദഖയാണ്, തന്റെ സഹോദരൻ നോക്കി പുഞ്ചിരിക്കൽ സദഖയാണ്. വഅംറുക ബിൽ മഅറൂഫി വനഹ്യുക അനിൽ മുൻകരി സദഖ. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും സദഖയാണ്. വഇർശാദുക അർജുല ബി അർദി ളലാലി ലക സദഖ. വഴിതെറ്റിയ ഒരാൾക്ക് വഴി വിളച്ചുപോയി, അയാൾക്ക് വഴി കാണിച്ചു കൊടുക്കൽ സദഖയാണ്. ഇങ്ങനെ പോയ ഇന്നിടത്തെത്താം എന്ന രൂപത്തിൽ വഴി കാണിച്ചു കൊടുക്കൽ സദഖയാണ്. വബസറുക ലിർജുലി റദിഇൽ ബസരി ലക സദഖ. കണ്ണിന് കാഴ്ച കുറഞ്ഞ വ്യക്തിക്ക് അയാൾക്ക് എത്തേണ്ടടത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ആ അന്ധനായ വ്യക്തിയെ, അല്ലെങ്കിൽ കണ്ണിന് കാഴ്ച കുറഞ്ഞ വ്യക്തിയെ അവന് വഴി കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവനെ എത്തേണ്ടടത്തേക്ക് എത്തിക്കുക എന്നുള്ളത് സദഖയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു: വഇമാതതുകൽ ഹജറ വശൗക വൽ അദ്മ അനി ത്വരീഖി ലക സദഖ. വഴിയിലുള്ള ഒരു കല്ല്, അല്ലെങ്കിൽ ഒരു മുള്ള്, അല്ലെങ്കിൽ ഒരു എല്ല്, അത് മാറ്റൽ, ആ വഴിയിൽ നിന്ന് അത് ഒഴിവാക്കൽ സദഖയാണ്. വഇഫറാഉക മിൻ ദൽബിക ഫീ ദൽബി അഖീക ലക സദഖ. നിന്റെ പാത്രത്തിലുള്ള വെള്ളം തന്റെ സഹോദരന്റെ വക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കൽ പോലും സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. എത്ര കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്! നമ്മൾ കോരിയ വെള്ളം മറ്റു സഹോദരനത് ഒഴിച്ചു കൊടുക്കൽ സദഖയാണ്. വഴിയിൽ നിന്ന് ഉപദ്രവം ഒഴിവാക്കൽ സദഖയാണ്. കണ്ണ് കാണാത്ത ആളുകൾക്ക് വഴി കാണിച്ചു കൊടുക്കൽ, വഴി തെറ്റിയവർക്ക് വഴി കാണിച്ചു കൊടുക്കൽ, നന്മ കൽപ്പിക്കൽ തിന്മ വിരോധിക്കൽ, തന്റെ സഹോദരന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കൽ സദഖയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇങ്ങനെ നിരവധി ഹദീസുകളിൽ ഇത്തരത്തിലുള്ള സദഖ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ നന്മകളും കുല്ലു മഅറൂഫിൻ സദഖ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ കാണാം, ഒരാൾക്കൊരു ഷർറ് ബാധിക്കുമ്പോൾ ആ ഷർറിനെ തടയൽ, അത് സദഖയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് എന്ന് പറയൽ സദഖയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് എന്ന് പറയൽ സദഖയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അക്ബർ എന്ന തക്ബീർ സദഖയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീൽ അത് സദഖയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേൾവി കുറഞ്ഞ വ്യക്തിക്ക് അവന് കേൾക്കാൻ വണ്ണത്തക്കം സംസാരിക്കൽ, കേൾവി കുറഞ്ഞ ആളുകൾ ഉണ്ടാകും, അവർക്ക് കേൾക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, അവർക്ക് ഉച്ചത്തിൽ കാര്യങ്ങൾ കേൾപ്പിച്ചു കൊടുക്കൽ സദഖയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രയാസപ്പെടുന്നവന്റെ കൂടെ ആ പ്രയാസം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവന്റെ കൂടെ നടക്കൽ, അതിനുവേണ്ടി പരിശ്രമിക്കൽ സദഖയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം തന്റെ സഹോദരന് ഒരു ചുമടെടുത്തു കൊടുക്കൽ പോലും ഒരു ഭാരമുള്ള കാര്യം, അവന്റെ വാഹനത്തിലേക്കോ അല്ലെങ്കിൽ അവന്റെ ചുമരിലേക്കോ എടുത്തു വെച്ചു കൊടുക്കൽ പോലും സദഖയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹീഹായ ഹദീസുകളിലുണ്ട്. അതുപോലെ തന്നെ അൽ കലിമത്തു ത്വയ്യിബതു സദഖ, നല്ല സംസാരം, മാന്യമായ സംസാരം സദഖയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. തന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നടന്നു വരുമ്പോ ആ വെക്കുന്ന ഓരോ കാലടിയും സദഖയാണെന്ന് പറഞ്ഞു. തന്റെ വീട്ടുകാർക്ക് ചെലവ് കൊടുക്കുന്നത് അത് സദഖയാണെന്ന് പഠിപ്പിച്ചു. എത്രത്തോളം തന്റെ ഭാര്യയുമായി ലൈംഗിക വീഴ്ച നടത്തുന്നത് പോലും സദഖയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ, ഇവിടെയൊന്നും സമ്പത്തിന് ചെലവില്ല അല്ലെങ്കിൽ സാമ്പത്തികമായി പ്രത്യേകിച്ച് ചെലവില്ലാത്ത കാര്യങ്ങളാണ് മിക്കതും ഉള്ളത്. ഇങ്ങനെയുള്ള സദഖയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സമ്പന്നന്മാർക്കും സമ്പത്തില്ലാത്തവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ചില സദഖകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. സ്വർഗത്തിലേക്ക് എത്താനുള്ള കാര്യങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ഇതിൽ ഒന്നാമതായി നേരത്തെ പറഞ്ഞ ഹദീസിൽ ഒന്നാമതായി പറഞ്ഞിട്ടുള്ള ഒരു വിഷയം, തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ, തന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക എന്നുള്ളത് സദഖയാണ്. എത്രയാണ് അതിന് ശ്രേഷ്ഠതകൾ വന്നിട്ടുള്ളത്! അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രോത്സാഹനങ്ങൾ, മഹാന്മാരായ സലഫുകൾ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള സംസാരങ്ങൾ എത്രയാണ് ആ വിഷയത്തിലുള്ളത്! എന്താണ് തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ എന്ന് പറഞ്ഞാൽ, യാനി ഇമാം അൽ മുനാവി റഹിമഹുള്ള പറഞ്ഞത് കാണാം, ഇൽഹാറുക ലക ഇൽഹാറുക ലഹു അൽ ബശാശത വൽ ബിശ്റ ഇദാ ലഖീതഹു, ഒരു സഹോദരനെ കണ്ടാൽ അവന്റെ മുമ്പിൽ മുഖപ്രസന്നതയോടുകൂടി സന്തോഷം പ്രകടിപ്പിക്കുക, നല്ല രൂപത്തിൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി അവനെ അഭിമുഖീകരിക്കുക. എങ്കിൽ തുജറു അലൈഹി കമാ തുജറു അല സദഖ, സദഖ കൊടുത്താൽ, സമ്പത്ത് ചെലവഴിച്ചാൽ പുണ്യം കിട്ടുന്നതുപോലെ അവന് പുണ്യം ലഭിക്കപ്പെടും എന്നാണ് ഈ പറഞ്ഞ ഹദീസിന്റെ താല്പര്യം. അപ്പൊ സന്തോഷത്തോടുകൂടി തന്റെ സഹോദരന്റെ മുഖത്തു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മുഖപ്രസന്നനായിക്കൊണ്ട് അവനെ അഭിമുഖീകരിക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ്, അതിന് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ പ്രത്യേകം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പലപ്പോഴും പല ആളുകൾക്കും സംശയമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്, നമ്മൾ പുഞ്ചിരിക്കുമ്പോഴൊക്കെ നമുക്ക് കൂലി കിട്ടുമോ എന്നുള്ള കാര്യം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു അമൽ ചെയ്യുമ്പോഴും അവന്റെ നീയത്തുണ്ടായിരിക്കണം, അവന് പ്രതിഫലേച്ഛയുണ്ടായിരിക്കണം, പ്രതിഫലം ലഭിക്കണമെന്ന നീയത്തോടുകൂടി അവൻ ചെയ്യുമ്പോഴാണ് അവന് അതൊരു കർമ്മമായി രേഖപ്പെടുത്തപ്പെടുക. ഇവിടെ വിശ്വാസമില്ലാത്തവരും വിശ്വാസമുള്ളവരും പുഞ്ചിരിക്കുന്നുണ്ട്, അവർക്കൊക്കെ പ്രതിഫലം ലഭിക്കുമോ? ഒരു പ്രത്യേകിച്ചൊരു നീയത്തൊന്നുമില്ലാതെ കാണുമ്പോ, ആളുകളെ കാണുമ്പോഴൊക്കെ പുഞ്ചിരിക്കുന്നതിന് അവന് പ്രതിഫലം ലഭിക്കുമോ? സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ അതിന് പ്രതിഫലം ആഗ്രഹിക്കണം. നമ്മൾ പുഞ്ചിരിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിൽ നീയത്തുണ്ടായിരിക്കണം, എനിക്കിതിന് പ്രതിഫലം ലഭിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് സദഖയാണ്, അതുകൊണ്ട് ആ സദഖയുടെ പുണ്യം എനിക്ക് ലഭിക്കണമെന്ന മനസ്സിലൊരു നീയത്തോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടിയാണ് അത് ചെയ്യേണ്ടത്. പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും ഏത് അമൽ ചെയ്യുമ്പോഴും ചില ഭൗതിക വിഷയങ്ങൾ ചെയ്യുമ്പോൾ പോലും നമ്മൾ നീയത്തുണ്ടെങ്കിൽ നമുക്കത് പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുക എന്നത് കുറച്ച് പ്രയാസമാണ്. പുഞ്ചിരിക്കുമ്പോഴൊക്കെ മനസ്സിൽ പ്രതിഫലം ആഗ്രഹിക്കുക, നീയത്തു വെക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ ആരോട് ചിരിക്കുമ്പോഴും അവിടെ നമ്മൾ നീയത്തു വെക്കുക, ഒരു പ്രതിഫലം ആഗ്രഹിക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ബോധപൂർവം ചെയ്താൽ എനിക്ക് ഇതിന് പരലോകത്തെന്ത് ലഭിക്കാനുണ്ട്, പുണ്യം ലഭിക്കുന്ന കാര്യമാണെങ്കിൽ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുക, അങ്ങനെ മനസ്സിനെ പരിശീലിപ്പിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ മേൽബാധ്യതയാണ്. അവനത് പരിശീലിച്ചെടുത്താൽ അവനത് എളുപ്പമാകുമെന്നുള്ളതാണ്. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ബോധപൂർവം ചെയ്താൽ അവനത് എളുപ്പമാകും. കുറച്ച് പരിശീലിക്കേണ്ട, കുറച്ച് ശ്രദ്ധിക്കേണ്ട, കുറച്ച് അധ്വാനിക്കേണ്ട, പരിശ്രമിക്കേണ്ട ഒരു വിഷയമാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോൾ ഇതിനെനിക്ക് പ്രതിഫലം കിട്ടണം എന്നുള്ള ചിന്ത ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതൊരു ശീലമായി, അതൊരു നല്ല രൂപത്തിൽ അവൻ വളർത്തിയെടുക്കാൻ സാധിച്ചാൽ അവനത് എളുപ്പമാകും. എന്നാൽ എല്ലാവർക്കും അത് സാധിച്ചു കൊള്ളണമെന്നില്ല. പണ്ഡിതന്മാർ വിശദീകരിച്ചു. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസി രാവിലെ ഉറക്കമോ എണീൽക്കുമ്പോൾ തന്നെ അവൻ മനസ്സിൽ കരുതണമെന്നാണ്. ഞാൻ ഇന്ന് ചെയ്യുന്ന നിയ്യത്ത് കൊണ്ട് ഇബാദത്താക്കാൻ പറ്റുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾക്ക് എനിക്ക് അള്ളാഹുവെ പ്രതിഫലം നൽകണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയായിരിക്കണം, അല്ലെങ്കിൽ ഒരു പ്രതിഫലേച്ഛയോടുകൂടിയായിരിക്കണം അവൻ രാവിലെ എണീക്കേണ്ടത് എന്ന്. നോക്ക്, വലതുകാൽ ചെരുപ്പിടുമ്പോൾ വലതുകാൽ മുന്തിക്കുക എന്നുള്ള പുണ്യമുള്ള കാര്യമാണ്. പക്ഷെ നമ്മളത് ചെയ്യുന്നത് യാന്ത്രികമായിട്ടാണ്. എങ്ങനെ നമുക്കതിന് പുണ്യം ലഭിക്കും? നമ്മൾ ആ വലതുകാൽ ആ ചെരുപ്പിടുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണം. വലതുകാൽ വെച്ച് അല്ലെങ്കിൽ വലതുകാൽ ആദ്യം പ്രവേശിപ്പിക്കുമ്പോൾ അതിന് പുണ്യമുണ്ട് എന്ന ചിന്തയുണ്ടാകണം. അങ്ങനെ ബോധപൂർവം അമലുകൾ ചെയ്യുന്നതാണ് ഏറ്റവും അവലായിട്ടുള്ളതും ഏറ്റവും ശ്രദ്ധിക്കേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതാണ്. അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ആർക്കാണത് സാധിക്കുക? ബോധപൂർവം കൃത്യമായ ശ്രദ്ധയോടുകൂടി അമലുകൾ ചെയ്യുന്ന ആളുകൾക്ക് അത് സാധിക്കുള്ളൂ. നമുക്ക് എത്രമാത്രം ഖൈറാത്തുകൾ നമുക്കറിയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളത് ചെയ്യുന്നുണ്ടാകും, പക്ഷേ നമ്മൾ ചെയ്യുന്നത് ഒരു യാന്ത്രികമായിട്ടാണ് അല്ലെങ്കിൽ ഒരു ശീലമായിട്ടാണ്. പക്ഷെ അവിടെ നിയ്യത്ത് വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രതിഫലത്തിൽ വലിയ കുറവ് സംഭവിക്കും, ചിലപ്പോൾ നമുക്ക് ഒന്നും കിട്ടാതെ പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, പുഞ്ചിരി എന്നുള്ളതൊരു ഇബാദത്താണ്. ആർക്കാണത് ഇബാദത്താവുക? എല്ലാ പുഞ്ചിരിക്കുന്നവർക്കും അത് ആ ഇബാദത്തിന്റെ പുണ്യം ലഭിക്കുമോ? ഇല്ല. പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിയ്യത്തുണ്ടാകണം, ഞാൻ ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? തന്റെ സഹോദരന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കൽ സദഖയാണെന്ന് എന്റെ നേതാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ആ പുണ്യം ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ചിരിക്കുന്നത് എന്ന ബോധം, അങ്ങനെ ബോധത്തോടുകൂടി ചിരിക്കാൻ സാധിക്കണം. ഇങ്ങനെ ഈ ഒരു കാര്യം എല്ലാ സമയത്തും സാധിക്കുമോ? സാധിക്കുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അത് ശീലിച്ചാൽ അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്താണ് ഈ പുഞ്ചിരിയിൽ അടങ്ങിയിരിക്കുന്ന കാര്യം? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് തുക അല്ലെങ്കിൽ സമ്പത്ത് പണം മറ്റൊരാൾക്ക് സദഖ കൊടുക്കുന്നതിനേക്കാൾ വലിയ കാര്യമായിരിക്കും ചിലപ്പോ ഒരാളുടെ പുഞ്ചിരി. നമ്മൾ നോക്കൂ, തീരെ ചിരിക്കാത്ത വളരെ ഗൌരവത്തിൽ നടക്കുന്ന നമ്മളോട് പരുഷമായി പെരുമാറുന്ന ഒരു സമ്പന്നൻ നമ്മൾക്ക് ഒരു ലക്ഷം നൽകി അല്ലെങ്കിൽ വലിയ വലിയ സംഖ്യ നൽകി, ഒരുപക്ഷെ നമ്മൾക്കത് റാഹത്താവുകയില്ല. എന്നാൽ ഒന്നും കൊടുക്കാനില്ലാത്ത ഒന്നും തരാനില്ലാത്ത ഒരു സഹോദരൻ നമ്മോട് നല്ല രൂപത്തിൽ പുഞ്ചിരിച്ച് നമ്മോട് നല്ല രൂപത്തിൽ മുഖപ്രസന്നതയോടുകൂടി പെരുമാറി എന്തൊരു സന്തോഷമായിരിക്കും. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പുഞ്ചിരി എന്നുള്ളത് അൽ ഇമാം ഇബ്നു ബത്താൽ റഹിമഹുള്ള പറഞ്ഞത് കാണാം. പുഞ്ചിരിയോടുകൂടി മുഖപ്രസന്നതയോടുകൂടി ഒരാളെ ആളുകളെ സമീപിക്കുക, അവരെ അഭിമുഖീകരിക്കുക എന്നത് മിൻ അഖ്ലാഖി നുബുവ, അത് പ്രവാചകന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. വഹുവ മുനാഫിൻ ലിതകബ്ബുർ, അത് അഹങ്കാരത്തെ ഇല്ലാതെയാക്കും. അഹങ്കാരികൾക്കത് സാധിക്കുകയില്ല. അഹങ്കാരത്തെ ഇല്ലാതെയാക്കാനുള്ള ഒരു മാർഗമാണ് മുഖപ്രസന്നതയോടുകൂടി തന്റെ സഹോദരനെ അഭിമുഖീകരിക്കുക എന്നുള്ളത്. വജാലിഹുല്ലിൽ മബദ്ദ, അത് സ്നേഹത്തെ വലിച്ചു കൊണ്ടുവരും അല്ലെങ്കിൽ സ്നേഹത്തെ കൊണ്ടുവരുന്ന കാര്യമാണ്. നമ്മളൊന്ന് ചിരിച്ചാൽ, ചിരിച്ചുകൊണ്ട് സദാസമയം പെരുമാറിയാൽ ആളുകൾക്ക് നമ്മളെ ഇഷ്ടമായിരിക്കും, യാതൊരു സംശയവുമില്ല. ഇബ്നു ഉയൈന റഹിമഹുള്ള പറഞ്ഞത് കാണാം. അൽ ബശാശതു, മുഖപ്രസന്നത, പുഞ്ചിരിക്കുന്ന മുഖം, മസീദത്തുൽ മബദ്ദ, അത് സ്നേഹത്തെ പിടിച്ചുകൊള്ളുന്ന അല്ലെങ്കിൽ പിടിക്കുന്ന കെണിയാണ്. മസീദത്ത് എന്ന് പറഞ്ഞാൽ കെണി, സ്നേഹത്തെ പിടിക്കുന്ന കെണിയാണ് മുഖപ്രസന്നത എന്ന് ഇബ്നു ഉയൈന റഹിമഹുള്ള പറഞ്ഞത് കാണാം. തീർച്ചയായും ഒരു സംശയവുമില്ല. നമ്മളെ ഒരാൾ കാണുന്നു, അയാൾ നമ്മുടെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ മുഖപ്രസന്നതയോടുകൂടി പുഞ്ചിരിയോടുകൂടി നമ്മളെ സ്വീകരിക്കുമ്പോൾ നമുക്ക് അവരോട് ഇഷ്ടമുണ്ടാകും, ഒരു സംശയവുമില്ല. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ഇന്നകും ലൻ തസഉ നാസ ബി അംവാലികും, നിങ്ങൾക്ക് സമ്പത്ത് കൊണ്ട് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് സാധ്യമല്ല. എല്ലാവർക്കും സമ്പത്ത് ഇഷ്ടം പോലെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ സമ്പത്ത് കൊണ്ട് ജനങ്ങൾക്ക് വിശാലത കൊടുക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല. അതിനുമാത്രം സമ്പത്ത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്താനുള്ള സമ്പത്ത് ഒരാളുടെ കയ്യിൽ ഉണ്ടാകുകയില്ല. റസൂലുള്ളാഹി പറഞ്ഞു, വലാകിൻ യസഹുഹും മിൻകും ബസ്തുൽ വജ്ഹി വഹുസ്നുൽ ഖുലുഖ്, എന്നാൽ നിങ്ങൾക്ക് ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ സാധിക്കും. എങ്ങനെ? മുഖപ്രസന്നതയോടുകൂടി അവനെ അഭിമുഖീകരിക്കാൻ, സൽസ്വഭാവത്തോടുകൂടി അവനെ സമീപിക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് പറ്റും. അങ്ങനെ അവന് വിശാലത കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ സമ്പത്ത് കൊടുത്തുകൊണ്ട് വിശാലത കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. അവൻ തന്റെ സഹോദരനോട് സംസാരിക്കുമ്പോൾ, ജനങ്ങളോട് പെരുമാറുമ്പോൾ നല്ല ചിരിച്ച് അല്ലെങ്കിൽ പുഞ്ചിരിയോടുകൂടി മുഖപ്രസന്നതയോടുകൂടി പെരുമാറുക എന്നുള്ളത്. ചില ആളുകൾ പറയാറുണ്ട്, അയാളുടെ പ്രകൃതം അങ്ങനെയാണ്, ചിരിക്കാത്ത പ്രകൃതമാണ്, അല്ലെങ്കിൽ അയാളങ്ങനെ ശീലം, അങ്ങനെയാണ് അദ്ദേഹം വളർന്നിട്ടുള്ളത്, ആരെയും അത് ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ അദ്ദേഹം തന്നെ പറയും എനിക്കങ്ങനെ സാധിക്കുള്ളൂ, ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ ശീലിച്ചു, എന്റെ ഒരു ശീലമാണത്, അല്ലെങ്കിൽ എന്റെ ഒരു സ്വഭാവം, എന്റെ പ്രകൃതം എങ്ങനെയാണ് എന്ന് പറയാറുണ്ട്. സഹോദരങ്ങളെ, അത് ശരിയല്ല. നമ്മുടെ ശീലങ്ങളും പ്രകൃതങ്ങളും മാറ്റാനാണ് ഇസ്ലാം കടന്നു വന്നിട്ടുള്ളത്. ചിലപ്പോൾ ചില ആളുകൾക്ക് ചെറുപ്പത്തിൽ നൈസർഗികമായി ചില ആളുകളോട് ഇടപഴകാനും പുഞ്ചിരിച്ചുകൊണ്ട് പെരുമാറാനും സാധിച്ചെന്ന് വരാം. അതവർക്ക് ചിലപ്പോൾ ജന്മനാ കിട്ടിയതായിരിക്കും. എന്നാൽ ഈ സ്വഭാവമില്ലാത്ത ആളുകൾ അവർ നേടിയെടുക്കണം. അതിനാണ് ഇസ്ലാം കടന്നു വന്നിട്ടുള്ളത്. ശീലിക്കണം. നമ്മുടെ ശീലങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതങ്ങളും മാറ്റാനാണ് ഇസ്ലാം കടന്നു വന്നിട്ടുള്ളത്. മോശമായ പ്രകൃതങ്ങളും മോശമായ ശീലങ്ങളും ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ചില ആളുകളെ കുറിച്ച് സ്വയം പരിചയപ്പെടുത്താറുള്ളത് അങ്ങനെയാണ്, എന്റെ പെരുമാറ്റം ഇങ്ങനെയാണ്, എനിക്കിതിനെ സാധിക്കുള്ളൂ. അത് ശരിയല്ല. അവൻ ഇത്രയും കാലം പെരുമാറിയത് അങ്ങനെയാണ് എന്നുള്ളത് ശരിയാണ്, പക്ഷെ അവന് മാറാൻ സാധിക്കണം, അവൻ മാറേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് വലിയ ഉദാഹരണമായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾക്ക് മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ. ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ മാതൃകയായിരുന്നു. പുഞ്ചിരിക്കുന്ന വിഷയത്തിൽ, ആളുകളോട് മുഖപ്രസന്നതയോടുകൂടി പെരുമാറുന്ന വിഷയത്തിൽ അബ്ദുല്ലാഹി ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ റഅയ്തു അഹദൻ അക്സറ തബസ്സുമൻ മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിനെ പോലെ ചിരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. റസൂലിനേക്കാൾ പുഞ്ചിരിക്കുന്ന ഒരാളെയും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച അബ്ദുല്ലാഹി ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലിനെ പോലെ പുഞ്ചിരിക്കുന്ന ഒരാളെയും കണ്ടിട്ടില്ല. ജരീർ ഇബ്നു അബ്ദുല്ലാഹി അൽബജലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത് കാണാം, മാ ഹജബനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻദു അസ്ലംതു, ഞാൻ മുസ്ലിമായതിനു ശേഷം റസൂലുള്ളാ എന്നെ ഒരിക്കലും അദ്ദേഹത്തിനോട് സംസാരിക്കാനോ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കാനോ എന്നെ തടഞ്ഞിട്ടില്ല. ഞാൻ മുസ്ലിമായതിനു ശേഷം ഞാൻ ആവശ്യപ്പെട്ടാൽ എനിക്ക് സമയം തരാറുണ്ട്, എന്റെ കൂടെ പ്രത്യേകം ഇരിക്കാറുണ്ട്. റസൂൽ ഒരിക്കൽ പോലും എന്നെ തടഞ്ഞിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, റസൂൽ എന്നെ എപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ എന്നെ പുഞ്ചിരിച്ചുകൊണ്ടല്ലാതെ റസൂൽ എന്നെ കണ്ടിട്ടില്ല. ഞാൻ റസൂലിനെ കണ്ടിട്ടില്ല. റസൂലിന്റെ മുഖം പുഞ്ചിരിക്കുന്ന അവസ്ഥയിലല്ലാതെ എന്നെ നോക്കുമ്പോഴൊക്കെ റസൂൽ എന്നോട് പുഞ്ചിരിച്ചിട്ടുണ്ട് എന്ന് ജരീർ ഇബ്നു അബ്ദില്ലാ അൽ ബജലി റളിയല്ലാഹു അൻഹു പറയുന്നു. ഇങ്ങനെയായിരുന്നു റസൂലുള്ള കണ്ടാൽ പുഞ്ചിരിക്കുന്ന, ഏത് സമയം ചിരിക്കുന്ന, മുഖപ്രസന്നതയോടുകൂടി ആളുകളോട് പെരുമാറുന്ന മഹാനായ വഇന്നക അലാ ഖുലുഖിൻ അദീം എന്ന് അല്ലാഹു തആല ശഹാദ കൊടുത്തിട്ടുള്ള വലിയ ഉത്തമ സ്വഭാവത്തിനുടമയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുഖം തിരിക്കുന്ന ഒരു അവസ്ഥ റസൂലിന്റെ ജീവിതത്തിൽ ഒന്നുണ്ടായപ്പോഴേക്ക് അല്ലാഹു തിരുത്തി കൊടുത്തില്ലേ? അബസ വജവല്ല. ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വന്ന സമയത്ത് ശത്രുക്കൾ ഇസ്ലാമിലേക്ക് വരട്ടെ എന്ന ഉദ്ദേശത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനെ പരിഗണിക്കാതെ ഈ കുഫാറുകളുടെ നേതാക്കളോടൊന്ന് സംസാരിക്കാൻ തുനിഞ്ഞപ്പോഴേക്ക് അല്ലാഹു തആല ആയച്ചിറക്കി അബസ വജവല്ല. അതൊരിക്കലും ശരിയല്ല സത്യവിശ്വാസിക്ക് മുഖം തിരിച്ചു കളയുക എന്നുള്ളത്. എന്നാൽ മുഖപ്രസന്നതയോടുകൂടി ആളുകളെ സ്വീകരിക്കുക, പരിഗണിക്കുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, അഹബ്ബുൽ അമാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്. ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യുക എന്നുള്ളത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. പണ്ഡിതന്മാർ ഇതിന്റെ ഷറഹിൽ, വിശദീകരണത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണ്, ഒരു സഹോദരന് ഒരു മുസ്ലിമിന് സന്തോഷിപ്പിക്കാനുള്ള വലിയൊരു കാര്യമാണ് അവനോട് മുഖപ്രസന്നതയോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് പെരുമാറുക എന്നുള്ളത്. ആർക്കാണ് സന്തോഷമില്ലാതിരിക്കുക? എത്ര വലിയ സ്ഥാനമുള്ളയാളാണെങ്കിലും എത്ര വലിയ സമ്പന്നനാണെങ്കിലും വലിയ അധികാരമുള്ളയാളാണെങ്കിലും അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് സ്ഥാനമുള്ള സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികൾ ഈ രൂപത്തിൽ പെരുമാറിയാൽ ആളുകൾ പെട്ടെന്ന് അവനെ സ്നേഹിക്കും, ഇഷ്ടപ്പെടും, യാതൊരു സംശയവുമില്ല. ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടാക്കുന്ന, സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത് എന്നതിൽ ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഒരിക്കലും ഒരു അലംഭാവം കാണിക്കാൻ പാടില്ല. ധാരാളമായി പുഞ്ചിരിക്കുക, തന്റെ സഹോദരനെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി പെരുമാറുക. എത്ര വലിയ ദേശക്കാരനാണെങ്കിലും നമ്മൾ ഈ രൂപത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ നമ്മളോട് വല്ല വെറുപ്പുമാനുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതെയാകും എന്നതിലും സംശയമില്ല. ഇബ്രാഹിം ഇബ്നു അജ്ഹം റഹിമഹുല്ലാ പറഞ്ഞത് കാണാം, ഫമല്ലം യുവാസിന്നാസ ബിമാലിഹി വതആമിഹി വശറാബിഹി, ഒരുത്തന് ഭക്ഷണം കൊടുത്തിട്ടും വെള്ളം കൊടുത്തും സമ്പത്ത് കൊടുത്തിട്ടും ആളുകളെ ആശ്വസിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, അവരെ സഹായിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, ഫലിയുവാസിഹിം ബിവസ്തിൽ വജ്ഹി വൽ ഖുലുഖിൽ ഹസൻ, അവൻ ജനങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, അവർക്ക് നന്മ ചെയ്യട്ടെ. എങ്ങനെ? മുഖപ്രസന്നതയോടുകൂടി, പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി അവരോട് പെരുമാറിക്കൊണ്ടും സൽസ്വഭാവത്തോടുകൂടി അവരോട് ഇടപഴകിക്കൊണ്ടും അവർ ജനങ്ങളോട് പെരുമാറട്ടെ എന്നാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. അപ്പോ എല്ലാവർക്കും സമ്പത്തുണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷേ ഈ പറഞ്ഞ കാര്യം സമ്പന്നന്മാർക്കും സമ്പത്തില്ലാത്തയാളുകൾക്കും ഒരുപോലെ ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. മാത്രമല്ല സഹോദരങ്ങളെ, പുഞ്ചിരിക്കുക എന്നുള്ളത് ഇസ്ലാം വളരെ സുപ്രധാനമായി പഠിപ്പിച്ചിട്ടുള്ള ഹുസ്നുൽ ഖുൽഖ് സൽസ്വഭാവത്തിന്റെ ഭാഗമാണ്. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും അടങ്ങിയതാണ്. എന്താ സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ? പല കാര്യങ്ങളും അടങ്ങിയതാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് മുഖപ്രസന്നതയോടുകൂടി തന്റെ സഹോദരനോട് സംസാരിക്കുക എന്നുള്ളത്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ, അദ്ദേഹം രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് കാണാം, സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് തലാഖത്തുൽ വജ്ഹ്, മുഖപ്രസന്നത, പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി തന്റെ സഹോദരനോട് പെരുമാറുക. രണ്ടാമത് പറഞ്ഞു വബദ്ലുൽ മഅറൂഫ്, നന്മ ചെയ്യുക, സഹായിക്കാൻ പറ്റുന്നിടത്തൊക്കെ തന്റെ സഹോദരനെ സഹായിക്കുക, അത് സൽസ്വഭാവമാണ്. വഖഫുൽ അദാ, അവനെന്തെങ്കിലും ഉപദ്രവം ഉണ്ടെങ്കിൽ അത് തടയുക. ഇത് മൂന്നുമാണ് സൽസ്വഭാവം എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. ഇതിലാദ്യം പറഞ്ഞിട്ടുള്ളത് ഏതാണ്? തലാഖത്തുൽ വജ്ഹ്, മുഖപ്രസന്നത. മുഖപ്രസന്നതയോടുകൂടി ഒരിച്ചൊരു പെരുമാറാൻ സാധിക്കുന്നില്ലെങ്കിൽ അവനെ കുറിച്ച് സൽസ്വഭാവി എന്ന് പറയാൻ പറ്റൂല. സൽസ്വഭാവത്തിൽ, സൽസ്വഭാവിക്കുണ്ടാകേണ്ട ഏറ്റവും സുപ്രധാനമായ കാര്യം ഇതാണ് പറഞ്ഞിട്ടുള്ളത്. പുഞ്ചിരിക്കുന്ന മുഖം, മുഖപ്രസന്നതയോടുകൂടി തന്റെ സഹോദരനെ സമീപിക്കുക, ഇത് സൽസ്വഭാവത്തിന്റെ ഒന്നാമത്തെ ഗുണമാണ്. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള, ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. എത്രയാണ് അതിന്റെ ഫദ്ൽ? ചെറുതൊന്നുമല്ല, ഒരുപാടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചില്ലേ, ആളുകളെ ഏറ്റവും കൂടുതൽ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാര്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യമാണ് പറഞ്ഞത്, തഖ്വല്ലാഹു വഹുസ്നുൽ ഖുലുഖ്, ഒന്ന് തഖ്വയാണ്, മറ്റൊന്ന് സൽസ്വഭാവമാണ്. സ്വർഗത്തിലേക്ക് ഏറ്റവും അധികം ആളുകളെ പ്രവേശിപ്പിക്കുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്ന ഖിയാറക്കും ഹാസിനുക്കും അഖ്ലാഖാ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ ആരാണ്? ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളാണ്. ഒരു അൻസാരിയായ സഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചില്ലേ, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? സത്യവിശ്വാസ വിശ്വാസമുള്ളവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സനുഹും ഖുലുഖാ, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ്, ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹബ്ബു ഇബാദില്ലാഹി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അടിമകൾ എന്ന് പറഞ്ഞാൽ അഹ്സനുഹും അഖ്ലാഖാ, അല്ലെ അഹാസിനുഹും അഖ്ലാഖാ, അഹ്സനുഹും ഖുലുഖാ, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവം. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അടിമകൾ എന്ന് പറഞ്ഞാൽ അഹബ്ബു ഇബാദില്ലാഹി ഇലല്ലാഹ് അഹ്സനുഹും ഖുലുഖാ, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? ഏറ്റവും നന്നായി പെരുമാറുന്ന സൽസ്വഭാവികളെയാണ്. അതാരാണ്? അവർക്കുള്ള ഒരുപാട് ഗുണങ്ങളിൽ ഒന്ന്, ഏറ്റവും സുപ്രധാനമായ ഗുണം, അവർ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി ആളുകളെ സമീപിക്കുന്നവരാണ്, അഭിമുഖീകരിക്കുന്നവരാണ്. ഇതില്ലേ ഒരിക്കലും സൽസ്വഭാവി എന്ന് പറയാൻ പറ്റൂല. അപ്പൊ സൽസ്വഭാവത്തിൽ ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്, പുഞ്ചിരിക്കുക എന്നുള്ളത്, മുഖപ്രസന്നതയോടുകൂടി തന്റെ സഹോദരനെ സമീപിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ ശൈഇൻ യുദഉ ഫിൽ മീസാൻ അസ്ഖലു മിൻ ഹുസ്നിൽ ഖുലുഖ്, സൽസ്വഭാവത്തേക്കാൾ നാളെ പരലോകത്ത് നമ്മുടെ മീസാനിൽ ഖനം തൂങ്ങുന്ന ഒന്നുമില്ല. സൽസ്വഭാവത്തേക്കാൾ നാളെ നമ്മുടെ മീസാനിൽ ഖനം തൂങ്ങുന്ന ഒന്നുമില്ല. ഈ ഹദീസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ബാക്കി പറഞ്ഞു, വഇന്ന സാഹിബ ഹുസ്നിൽ ഖുലുഖി, സൽസ്വഭാവിയായ ഒരു മനുഷ്യൻ, ലയബ്ലുഗു ബിഹി ദറജത സാഹിബി സൗമി വസ്സലാ, നിസ്കാരക്കാരന്റെ സ്ഥാനം, അതുപോലെ തന്നെ നോമ്പെടുക്കുന്നവന്റെ ദറജ, അതവന് നേടിയെടുക്കാൻ സാധിക്കും ഒരു സൽസ്വഭാവിക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം നാളെ മീസാനിൽ അല്ലാഹു തആല നമ്മുടെ കർമ്മങ്ങൾ തൂക്കും, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ തന്നെ തൂക്കും, അതുപോലെ തന്നെ നമ്മുടെ കർമ്മരേഖയും തൂക്കും. ഇത് മൂന്നും ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. നമ്മളെ തൂക്കും, നമ്മുടെ കർമ്മങ്ങൾ തൂക്കും, നമ്മുടെ കർമ്മങ്ങളുടെ രേഖ തൂക്കും നാളെ മീസാനിൽ വെച്ച്. ആ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, സൽസ്വഭാവം. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? പുഞ്ചിരിക്കുക എന്നുള്ള, മുഖപ്രസന്നതയോടുകൂടി തന്റെ സഹോദരെ അഭിമുഖീകരിക്കുക എന്നുള്ള വിഷയം. നമ്മൾ ഈ ഹദീസൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, നാളെ മീസാനിൽ നമ്മുടെ അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കനം തൂങ്ങുന്ന ഒരു കാര്യമായി സൽസ്വഭാവം നമ്മുടെ തുലാസിൽ മീസാനിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ സൽസ്വഭാവികളായിരിക്കണം. നമ്മൾക്ക് നാളെ പരലോകത്തെക്കുറിച്ച് അവിടെയുള്ള അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാകുള്ളൂ. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ എന്നൊക്കെ പറയുന്ന സൂറത്തു അബസയിലും സൂറത്തുൽ മഅരിജിലും അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള കാര്യം, നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ആളുകൾ തന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്ന് ഓടി അകലും, ഓടി അകലും. ഒരാളും തന്റെ സഹോദരനെ പരിഗണിക്കുകയില്ല, തന്റെ ഉമ്മയെ പരിഗണിക്കുകയില്ല, തന്റെ ഉപ്പയെ പരിഗണിക്കുകയില്ല, തന്റെ മക്കളെ പരിഗണിക്കുകയില്ല, തന്റെ ഭാര്യയെ പരിഗണിക്കുകയില്ല. ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅനു യുഗ്നി, എല്ലാവർക്കും അവർക്ക് ആവശ്യമുള്ള കാര്യം സ്വന്തമായിട്ട് അവരുടെ തന്നെ അവർക്ക് നോക്കാനുണ്ട്. അത്രയും ഭീകരമായ അവസ്ഥയാണ്. ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും ഇവിടെ അവർ എന്തുകൊണ്ടാണ് തന്റെ മാതാപിതാക്കളിൽ നിന്ന്, മക്കളിൽ നിന്ന്, ഭാര്യയിൽ നിന്ന് ഓടി അകലുന്നത്. അവർ പരസ്പരം നടത്തുന്ന സംസാരം എന്തൊക്കെയാണ്? ഉപ്പ വന്നിട്ട് മകനോട് പറയും, യാ ബുനയ്യ ഇഹ്തജ്തു ഇലാ മിസ്ഖാലി ദർറത്തി മിൻ ഹസനാതിക് ലഅല്ലി അൻജു ബിഹാ മിമ്മ തറ, എനിക്കൊരു ദർറത്ത് അളവ് നിന്റെ സൽക്കർമ്മം എനിക്ക് കിട്ടിയാൽ കൊള്ളാം, അതുമുഖേന എനിക്ക് രക്ഷപ്പെടാം. ബാപ്പ വന്ന് മകനോട് പറയും, എനിക്കൊരു ചെറിയ അളവിന്റെ കുറവുണ്ട്, നിന്റെ സൽക്കർമ്മത്തിൽ നിന്ന് വല്ലതും എനിക്ക് തരാൻ പറ്റുമോ എന്ന് ആവശ്യപ്പെടുകയാണ്. കൊടുക്കുവോ മകൻ? ഇല്ല, മറുപടി പറയുന്നുണ്ട്, എനിക്കതിന് സാധിക്കുകയില്ല, നിങ്ങൾ ഭയപ്പെടുന്ന നരകം എനിക്കും ഭയപ്പാടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മകൻ ആ പിതാവിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ഇതാണ് അവസ്ഥ. ആ സമയത്തായിരിക്കും നമുക്കൊരു സുബ്ഹാനല്ലാഹിയുടെ വില മനസ്സിലാവുക, ആ സമയത്തായിരിക്കും നമ്മൾ അൽഹംദുലില്ലാ വിട്ടുപോയതിന്റെ വില മനസ്സിലാവുക, ആ സമയത്തായിരിക്കും അന്ന് മീസാനിൽ ഏറ്റവും ഘനം തൂങ്ങുന്ന ഹസ്നുൽ ഖുലുഖിനെ കുറിച്ച് നമുക്കതിന്റെ അതിന്റെ പ്രാധാന്യം മനസ്സിലാവുക. فَأَمَّا مَنْ ثَقُلَتْ مَوَازِينُهُ فَهُوَ فِي عَيْشَةٍ رَاضِيَةٍ, അന്ന് ആ മീസാൻ ഘനം തൂങ്ങിയാൽ അവൻ രക്ഷപ്പെടും, അവന്റെ ജീവിതം സംതൃപ്തകരമായ തൃപ്തികരമായ ജീവിതമായിരിക്കും. ആ മീസാനിൽ ഏറ്റവും ഘനം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് സൽസ്വഭാവം. അതിൽ സുപ്രധാനമായിട്ടുള്ളതാണ് തന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുകയും മുഖപ്രസന്നതയോടുകൂടി പെരുമാറുകയും ചെയ്യുക എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോഴാണ്, അങ്ങനെ കൂട്ടി മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം നമ്മൾക്ക് മനസ്സിലാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളുടെ ചിരി, നമ്മുടെ പുഞ്ചിരി അത് ഇബാദത്താക്കി മാറ്റാൻ സാധിക്കും നിയ്യത്തുണ്ടെങ്കിൽ. ആ ഒരു ബോധത്തോടുകൂടി പ്രതിഫലത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. തന്റെ സഹോദരനെ അഭിമുഖീകരിക്കുമ്പോൾ മുഖപ്രസന്നതയോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് സംസാരിക്കുക, പെരുമാറുക എന്നുള്ളത് വളരെ സുപ്രധാനമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള കാര്യമാണ്, നന്നായി ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് തന്റെ സഹോദരനോട് ചിരിച്ചാൽ അല്ലെങ്കിൽ പുഞ്ചിരിച്ചാൽ അവന്റെ ചെറുപ്പത്തിൽ വല്ല കുറവുണ്ടാകും? ഒരു മുത്തഖിയെ സംബന്ധിച്ചിടത്തോളം ആളുകളോട് പുഞ്ചിരിക്കുക എന്നുള്ളത് അവനൊരു കുറവാണോ എന്നുള്ളത് പലപ്പോഴും പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളൊരു കാര്യം. ഒരിക്കലുമല്ല, തന്റെ സഹോദരനെ നോക്കി പുഞ്ചിരിക്കുക എന്നുള്ളത് ഒരിക്കലും അവന്റെ ചെറുവയെ കുറക്കുന്ന കാര്യമല്ല, അവന്റെ ചെറുവയെ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. ഒരിക്കലും അവന്റെ വഖാറത്തിനെ, അവന്റെ ഗാംഭീര്യത്തെ കുറക്കുന്ന കാര്യമേ അല്ല. ഒരിക്കലും സലഫുകൾ അങ്ങനെ അത് മനസ്സിലാക്കിയിട്ടുമില്ല. സലഫുകൾ പറഞ്ഞിട്ടുള്ളത് ഇമാം സഹബി റഹിമുള്ളൊക്കെ പറഞ്ഞത് കാണാം, ഏറ്റവും നല്ല ദറജയിലുള്ള മനുഷ്യർ എന്ന് പറഞ്ഞാൽ രാത്രി അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്നവരും പകൽ സമയത്ത് ആളുകളോട് നല്ല രൂപത്തിൽ പെരുമാറി പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി ആളുകളെ സമീപിക്കുന്നവരുമാണ്. അയ്യൂബ് സഖ്തിയാനി റഹിമഹുള്ള, അദ്ദേഹം ചാബിഈയാണ്, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും, മാ റഅയ്തു അഹദൻ അക്തറ തബസ്സുമൻ ഫീ വുജൂഹിർ റിജാലി മിൻ അയ്യൂബ് സഖ്തിയാനി. ആരാണ് അയ്യൂബ് സഖ്തിയാനി എന്ന് പറയുന്ന വ്യക്തി? അദ്ദേഹം രാത്രി നിരന്തരം ധാരാളമായി ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിനെ ഓർത്ത്, അള്ളാഹുവിനെ ശിക്ഷയെ ഓർത്ത് കരയുന്ന വ്യക്തിയാണ്. പകൽ സമയത്ത് സ്ഥിരമായി സുന്നത്ത് നോമ്പെടുക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന് അനുയായികൾ പറയുന്നത്, അദ്ദേഹത്തെ പോലെ പുഞ്ചിരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം താബിഈയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് ശേഷം ജീവിച്ച ആൾ. അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച ആളുകൾ പറയുന്നു, അദ്ദേഹം ഇത്രയൊക്കെ തഖ്വയുള്ള ആളാണെങ്കിലും ഇബാദത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന, നോമ്പെടുക്കുന്ന ആളാണെങ്കിൽ കൂടി പുഞ്ചിരിയുടെ വിഷയത്തിൽ അദ്ദേഹത്തെ പോലെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന്. ഒരിക്കലും പുഞ്ചിരിക്കുക എന്നുള്ളത് ആളുകളോട് നല്ല രൂപത്തിൽ സന്തോഷത്തോടുകൂടി മുഖപ്രസന്നതയോടുകൂടി പെരുമാറുക എന്നുള്ളത് ഒരിക്കലും ചെഹുവയെ കുറക്കുന്ന കാര്യമല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഒരു സ്ത്രീ ഒരു സ്ത്രീയോടാണ് പുഞ്ചിരിക്കേണ്ടത്, ഒരു പുരുഷൻ ഒരു പുരുഷനോടാണ് പുഞ്ചിരിക്കേണ്ടത്. ഇനി പുരുഷൻ തന്നെ തന്റെ മഹറമായ സ്ത്രീകളോട് പുഞ്ചിരിക്കുക, സ്ത്രീകൾ തന്റെ മഹറമുകളായിട്ടുള്ള പുരുഷന്മാരോട് പുഞ്ചിരിക്കുക. എന്നാൽ ഒരു അന്യ പുരുഷൻ അന്യ സ്ത്രീയോട് പുഞ്ചിരിക്കുന്നതും അന്യ പുരുഷൻ ഒരു അന്യ സ്ത്രീയോട് പുഞ്ചിരിക്കുന്നതും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമല്ല, വിലക്കിയിട്ടുള്ള കാര്യമാണ്. അത് ഫിത്നയിലേക്ക് എത്തുന്ന കാര്യമാണ്. ഒരു പുഞ്ചിരിയിൽ നിന്ന് തുടങ്ങി അതൊരു പക്ഷേ വലിയ ഫിത്നയിലേക്ക് വരുമെന്നുള്ളത് കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അതൊരിക്കലും ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പുഞ്ചിരി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രൂപത്തിലാണ്, പുരുഷൻ പുരുഷനോട് പുഞ്ചിരിക്കുന്നതും പുരുഷൻ തന്റെ മഹറമകളായിട്ടുള്ള സ്ത്രീകളോട് കെട്ടുബന്ധം അനുവദനീയമല്ലാത്ത ആളുകളോട് പുഞ്ചിരിക്കുന്നതാണ് പുണ്യമുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അന്യ സ്ത്രീകളോട് അന്യ പുരുഷന്മാരും അന്യ പുരുഷന്മാരോട് അന്യ സ്ത്രീകളും പുഞ്ചിരിക്കുകയും ചിരിക്കുകയും അങ്ങനെയുള്ള തമാശകൾ പറയുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ, നന്മകളിൽ നിന്ന് ഒന്നിനെയും നിങ്ങൾ നിസ്സാരമായി കാണരുത്. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തൽഖ, തൽഖന്നും തലീഖന്നും തലീഖ് എന്നും ഒക്കെ റിവായത്തുണ്ട്. നീ ഒരു ഒരു നന്മയെയും നിസ്സാരമായി കാണരുത്. എത്രത്തോളം നിന്റെ സഹോദരനെ മുഖപ്രസന്നതയോട് കൂടി പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി തന്റെ സഹോദരനെ കാണുന്നത് പോലും നീ നിസ്സാരമായി കാണരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മ എത്ര ചെറുതാണെങ്കിലും നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കണം. കാരണം അല്ലാഹു തആല ഏത് നന്മ കൊണ്ടാണ് നമ്മുടെ സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റൂല. തിന്മയുടെ വിഷയം അങ്ങനെ തന്നെ, നമ്മൾ ആ മുമ്പ് ആ വിഷയം കൂടെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. തിന്മകൾ ചെറുതാണെന്ന് കരുതി ഒരിക്കലും അതിന് നിസ്സാരമായി കാണാൻ പാടില്ല. ഇമാം അഹ്മദ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മകന് കൊടുക്കുന്ന ഒരു ഉപദേശം കാണാം, മാ ഖദിർത അലൈഹി മിനൽ ഖൈരി ഫഅമൽഹു, നിനക്ക് സാധിക്കുന്ന നന്മകളൊക്കെ നീ ചെയ്യുക, നിനക്ക് സാധിക്കുന്ന നന്മകളൊക്കെ നീ ചെയ്യുക. ഈ പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര എളുപ്പമുള്ള കാര്യമാണ്, എന്ത് ഒരു ചെലവില്ലാത്ത കാര്യമാണ്, നമ്മൾക്ക് മനസ്സിന് റാഹത്ത് ലഭിക്കുന്ന, തന്റെ സഹോദരന് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രോത്സാഹിപ്പിച്ച കാര്യം, അത് നിസ്സാരമായ കാര്യമാണെങ്കിൽ കൂടി അതിനെ നമ്മൾ നിസ്സാരമായി കാണരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇമാം അഹ്മദ് തന്റെ മകനോട് പറഞ്ഞു, നിനക്ക് സാധിക്കുന്ന നന്മകളൊക്കെ നീ ചെയ്യുക, ഫലറുബ്ബമാ ലാ തുദ്രികുഹു ഫിൽ ഗദി, ഇന്നൊരു നന്മ നിനക്ക് ചെയ്യാൻ അവസരം ഉണ്ടായിട്ടുണ്ടാകും, പക്ഷെ നാളെ നിനക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല, നാളെ അത് ചെയ്യാൻ നിനക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. വലാ തുർജി അമല യൗമി ഇലാ ഗദി, ഇന്ന് ചെയ്യേണ്ട അമലിനെ നാളത്തേക്ക് മാറ്റി വെക്കരുത്. ഇന്ന് നിനക്ക് ചെയ്യാൻ അവസരം കിട്ടിയാൽ ഇന്ന് നീ അത് ചെയ്യുക. ലഅല്ല ഗദൻ യാതി വഅൻത ഫഖീദു, കാരണം നാളെ ഉണ്ടായേക്കാം പക്ഷെ നീ മരിച്ചിട്ടുണ്ടാകും, നാളെ നിനക്ക് ജീവിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഇന്ന് നിനക്കൊരു ഖൈറ് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ഇന്ന് തന്നെ ചെയ്യുക, ഒരിക്കലും നാളത്തേക്ക് നീട്ടിവെക്കരുത് എന്നാണ് ഇമാം അഹ്മദ് റഹിമഹുള്ള തന്റെ ഒരു മകനെ ഉപദേശിച്ചിട്ടുള്ള കാര്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾക്ക് നന്മകളിൽ മുന്നേറാൻ സാധിക്കണം. ഖൈറായിട്ടുള്ള ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്യുക, ബോധപൂർവം ചെയ്യുക. നമ്മൾ ചെയ്യുന്ന അമലുകൾ അത് നാളത്തേക്ക് അല്ലെങ്കിൽ പിന്നീടാക്കാം എന്നുള്ള രൂപത്തിലല്ല, മറിച്ച് നമ്മൾക്ക് എന്തൊക്കെ ഖൈറാത്തുകൾ ചെയ്യാൻ പറ്റുമോ സാധിക്കുന്ന രൂപത്തിൽ നമ്മളത് ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇസ്ലാമിലുള്ള ഏതൊരു കർമ്മത്തെയും നമ്മളൊരിക്കലും നിസ്സാരമായി കാണാൻ പാടില്ല. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ വിശദീകരിച്ച ഈ മുഖപ്രസന്നതയോടുകൂടിയുള്ള പെരുമാറ്റം അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനസ്സുകൾ അടുക്കാൻ, ഐക്യമുണ്ടാകാൻ അത് കാരണമാകും എന്നതിൽ സംശയമില്ല. നമ്മുടെ സ്നേഹത്തെ കൊണ്ടുവരുന്ന, നമ്മളെ പരസ്പരം സ്നേഹിക്കുന്ന ആളുകളാക്കി മാറ്റാൻ അതിന് സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ ആലീം. വതുബ് അലൈനാ ഇന്നക അൻതത്തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.